നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/മലയാളം സന്ദർശിക്കുക.
പലിശ നിരക്ക് മാറ്റമില്ലാതെ തുടരാനുള്ള റിസർവ് ബാങ്കിന്റെ തീരുമാനവും വിഷക്കോൺ കൊലപാതകത്തിലെ ജൂറി വിധിയുമായിരുന്നു പോയ വാരത്തിലെ തലക്കെട്ടുകളിൽ പ്രധാനം. മരുന്നുകൾക്ക് അമേരിക്ക പ്രഖ്യാപിച്ച താരിഫും പ്രധാനമന്ത്രി ആന്റണി അൽബനീസിയുടെ ചൈനാ സന്ദർശനവുമെല്ലാം രാജ്യം ചർച്ച ചെയ്തു. കഴിഞ്ഞയാഴ്ചയിലെ പ്രധാനപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ ഓസ്ട്രേലിയ പോയ വാരവുമായി ഞാൻ ജോജോ ജോസഫ്. ലോക ശ്രദ്ധയാകർഷിച്ച വിഷക്കൂൺ കൊലപാതകത്തിൽ എറിൻ പാറ്റേഴ്സൺ കുറ്റക്കാരിയാണെന്ന് ജൂറി കണ്ടെത്തി. ഭർത്താവിന്റെ അച്ഛനും അമ്മയും ഉൾപ്പെടെ 3 പേരെയാണ് എറിൻ പാറ്റേഴ്സൺ വിഷക്കൂൺ അടങ്ങിയ ഭക്ഷണം നൽകി കൊലപ്പെടുത്തിയത്. ഭക്ഷണം കഴിച്ച മറ്റൊരാൾ ചികിത്സയ്ക്കൊടുവിൽ രക്ഷപ്പെട്ടു. വിക്ടോറിയയുടെ ഉൾനാടൻ പ്രദേശത്തായിരുന്നു സംഭവം നടന്നത്. പ്രതിയായ എറിൻ പാറ്റേഴ്സനെതിരെ 3 കൊലപാതക കുറ്റങ്ങളും 1 കൊലപാതക ശ്രമവും ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് പോലീസ് ചുമത്തിയത്. ജൂറിയുടെ തീരുമാനം അപ്രതീക്ഷിതമായിരുന്നില്ലെന്ന് ന്യൂ സൌത്ത് വെയിൽസ് സുപ്രീംകോടതി മുൻ ജഡ്ജി ആന്റണി വീലി പ്രതികരിച്ചു.
Well, I have to say I wasn't surprised at the verdict. I thought it was quite a powerful Crown case. And my immediate reaction is to say that's precisely the result I anticipated would come. The jury didn't take all that long to consider it, but they took long enough to think carefully about the detailed directions they were given by the judge. And I think that they've come to the right result.
പലിശ നിരക്കുമായി ബന്ധപ്പെട്ട റിസർവ് ബാങ്ക് യോഗവും പോയ വാരത്തിലെ വാർത്തകളിൽ നിറഞ്ഞു നിന്നു. പലിശ നിരക്ക് കുറയുമെന്നാണ് മിക്ക സാമ്പത്തിക വിദഗ്ധരും പ്രവചിച്ചിരുന്നത്. പക്ഷേ നിലവിലെ ക്യാഷ് റേറ്റായ 3.85% നിരക്ക് തുടരുവാൻ റിസർവ് ബാങ്ക് തീരുമാനിച്ചു. ഏകകണ്ഠമായിരുന്നില്ല റിസർവ് ബാങ്കിന്റെ തീരുമാനം. അതുകൊണ്ടുതന്നെ ചരിത്രത്തിലാദ്യമായി യോഗത്തിനു ശേഷം വോട്ടിംഗ് പാറ്റേൺ റിസർവ് ബാങ്ക് പുറത്തുവിട്ടു. 9-അംഗ സമിതിയിലെ 3 അംഗങ്ങൾ ക്യാഷ് റേറ്റ് കുറയ്ക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ 6 പേർ തൽസ്ഥിതി തുടരുവാനാണ് നിർദ്ദേശിച്ചത്. പണപ്പെരുപ്പം നിയന്ത്രണത്തിലാണെന്ന് ഉറപ്പാക്കുന്നതിനായിട്ടാണ് ഈ തീരുമാനമെന്ന് ഗവർണർ മിഷേൽ ബുള്ളോക്ക് ചൂണ്ടിക്കാട്ടി. പലിശ നിരക്ക് സ്ഥിരപ്പെടുത്തിയതിലൂടെ റിസർവ് ബാങ്ക് മോർഗേജ് ഉള്ളവരെയും വിപണിയെയും വഞ്ചിച്ചുവെന്ന വിമർശനത്തെയും ഗവർണർ പ്രതിരോധിച്ചു.
No, I don't think we're betraying anyone. I think betrayal would be to let inflation get out of hand. What's made it so difficult for households over the past year or so has been, everyone's talked about the cost of living. We're never going to go back from the level of prices now, but we can at least stop them from rising as quickly. So I think that households should be banking on us to make sure that we don't let inflation get away again. Provided inflation keeps coming in as expected, we can expect interest rates to decline, but we need to make sure we've nailed inflation.
അതേസമയം റിസർവ് ബാങ്കിന്റെ തീരുമാനം ദശലക്ഷക്കണക്കിന് ഓസ്ട്രേലിയക്കാർ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമല്ലെന്ന് ട്രഷറർ ജിം ചാമേഴ്സ് പ്രതികരിച്ചു.
I wanted to say that I welcome the transparency of publishing the unattributed votes for the first time. This is quite a substantial change in the way that the Reserve Bank reports its decisions. I welcome the transparency that comes from the publication of those votes.
ജൂതവിരുദ്ധതയെ പ്രതിരോധിക്കുന്നതിനായുള്ള പഠന റിപ്പോർട്ട് ഫെഡറൽ സർക്കാരിന് ലഭിച്ചതും ഈ ആഴ്ചയായിരുന്നു. ജില്ലിയൻ സെഗലാണ് ഇത് സംബന്ധിച്ച പഠന റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഓസ്ട്രേലിയയിൽ ജൂതവിരുദ്ധതയ്ക്ക് സ്ഥാനമില്ലെന്ന് പ്രധാനമന്ത്രി ആന്റണി അൽബനീസി പറഞ്ഞു. റിപ്പോർട്ടിലെ ശുപാർശകൾ സർക്കാർ പരിഗണിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
Anti-Semitism is an evil scourge and there is no place in Australia for anti-Semitism. The kind of hatred and violence that we've seen on our streets recently is despicable and it won't be tolerated and I want those responsible to face the full force of the law.
ഓസ്ട്രേലിയയിൽ വർദ്ധിച്ചുവരുന്ന യഹൂദവിരുദ്ധതയെ ചെറുക്കുന്നതിനുള്ള ദേശീയ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് സർക്കാർ പഠനം നടത്തിയത്. വിദ്യാഭ്യാസം, ജോലിസ്ഥലങ്ങൾ, പൊതുസ്ഥാപനങ്ങൾ, മാധ്യമങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ട നടപടികൾ ശുപാർശകളിൽ ഉൾപ്പെടുന്നുണ്ട്. 2023 മുതൽ യഹൂദവിരുദ്ധ പ്രവൃത്തികളിൽ 300% വർദ്ധനവാണ് ഓസ്ട്രേലിയയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഭീഷണികൾ, നശീകരണ പ്രവർത്തനങ്ങൾ, പീഡനം, ശാരീരികാക്രമം, സ്വത്ത് നശിപ്പിക്കൽ എന്നിവ ഈ സംഭവങ്ങളിൽ ഉൾപ്പെടുന്നു. സർക്കാർ നിയമിച്ച പ്രത്യേക ദൂതനായ ജിലിയൻ സെഗലിന്റെ വാക്കുകളിലേക്ക്.
These are not isolated events and they form part of a broader pattern of intimidation and violence that is making Jewish Australians feel very unsafe. And this should concern every Australian because the safety and dignity of one community affects us all.
അതേസമയം ശുപാർശകളിൽ ചിലത് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുമെന്ന ആശങ്കകൾ ഉയരുന്നുണ്ട്. ജൂതവിരുദ്ധത തടയുന്നതിൽ പരാജയപ്പെടുന്ന സംഘടനകൾക്കുള്ള ധനസഹായം നിർത്തലാക്കണമെന്നാണ് ഇതിലൊരു ശുപാർശ. മിഡിൽ ഈസ്റ്റിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിനെതിരെ ഉയരുന്ന ന്യായമായ വിമർശനങ്ങളെ ആന്റിസെമിറ്റിക്കായി കണക്കാക്കുമെന്നാണ് ഉയരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആശങ്ക. എന്നാൽ ഇത്തരം ആശങ്കകൾ അസ്ഥാനത്താണെന്നും ഇസ്രായേലിന്റെ ഉന്മൂലനത്തിനായി ആഹ്വാനം ചെയ്യുന്നവരെ മാത്രമേ ജൂതവിരുദ്ധരായി കണക്കാക്കൂ എന്നും ജിലിയൻ സെഗൽ വ്യക്തമാക്കി. ഓസ്ട്രേലിയയിൽ വാടക വീടുകളുടെ ലഭ്യത കുറഞ്ഞതായി റിപ്പോർട്ട്. ഡൊമൈന്റെ ത്രൈമാസ റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്നത്. വാടക വർധനവിന്റെ നിരക്ക് 2021 ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് എത്തിയതായും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. സിഡ്നിയിലെ ശരാശരി വീട്ടുവാടക ആഴ്ചയിൽ 780 എന്ന റെക്കോർഡ് ഉയരത്തിലെത്തി നിൽക്കുകയാണ്. മെൽബണിലെ ശരാശരി വീട്ടുവാടക $580. മെൽബണിൽ കഴിഞ്ഞ വർഷത്തിൽ വാടകയിൽ കാര്യമായ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ലെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ബ്രിസ്ബെയിനിലെ ശരാശരി വാടക ആഴ്ചയിൽ 650 കഴിഞ്ഞ 6 മാസത്തിനിടെ ബ്രിസ്ബെയിനിലും മാറ്റമുണ്ടായിട്ടില്ല. കാൻബറയിലും പെർത്തിലും ശരാശരി നിരക്ക് $700. അഡിലേഡിൽ $620 ഹബാട്ടിൽ $570 ശരാശരി വീട്ടുവാടക. വീടുവാടകയിൽ ഇടിവ് രേഖപ്പെടുത്തിയ ഏക നഗരം ഡാർവിനാണ്. കഴിഞ്ഞ 3 മാസത്തിനിടയിൽ ഏകദേശം 3% കുറവാണ് വീട്ടുവാടകയിൽ ഡാർവിനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി ആന്റണി അൽബനീഷിയുടെ ചൈന സന്ദർശനമായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. 6 ദിവസത്തെ സന്ദർശനത്തിൽ പ്രസിഡന്റ് ഷീ ജിൻ പിങ് ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളുമായി ആന്റണി അൽബനീസി കൂടിക്കാഴ്ച നടത്തും. ചൈനയുമായുള്ള ബന്ധം ശക്തമാക്കേണ്ടതിന്റെ പ്രാധാന്യം പ്രധാനമന്ത്രി ആന്റണി അൽബനീസി ചൂണ്ടിക്കാട്ടി.
For our security to be able to raise issues in one-on-one situation with the Chinese leadership, but of course it's important for our economic relationship as well.
അമേരിക്കൻ ടാരിഫിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിയുടെ ചൈന സന്ദർശനത്തിന് രാഷ്ട്രീയമായും വ്യാപാരപരമായും ഏറെ പ്രാധാന്യമുണ്ട്. അതേസമയം ഓക്കസ് കരാറിലെ വ്യവസ്ഥകളിൽ മാറ്റം വരുത്തുവാൻ അമേരിക്ക ആലോചിക്കുന്നെന്ന റിപ്പോർട്ടുകളും ഈ ആഴ്ച പുറത്തുവന്നു. അന്തർവാഹിനി നിർമ്മാണത്തിനായി അമേരിക്ക കൂടുതൽ തുക ആവശ്യപ്പെട്ടേക്കുമെന്ന് ചാനൽ 9 റിപ്പോർട്ട് ചെയ്തത്. ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് പോളിസിയുടെ ഭാഗമായി $368 ബില്യൺ കരാർ പെന്റഗൺ അവലോകനം ചെയ്യുകയാണ്. ത്രിരാഷ്ട്ര കരാറിൽ ഓസ്ട്രേലിയ ഇതിനോടകം $4.7 ബില്യൺ നിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു പോയ വാരത്തിലെ പ്രധാനപ്പെട്ട വാർത്തകൾ. മറ്റ് ഓസ്ട്രേലിയൻ വാർത്തകൾ മലയാളത്തിൽ അറിയുന്നതിനായി sbs.com.au/malayalam എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ SBSന്റെ ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഫേസ്ബുക്കിലും നിങ്ങൾക്ക് SBS മലയാളത്തെ പിന്തുടരാം. ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ ഓസ്ട്രേലിയ പോയ വാരം അവതരിപ്പിച്ചത് ജോജോ ജോസഫ്.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.